2019 സെപ്റ്റംബർ 30 വെള്ളിയാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന്. ഈ മണ്ണിൽ തന്നെ ജീവിക്കും കന്യകയായി പ്രദീപ് മാനന്തവാടി തയ്യാറാക്കിയത്. കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി കരിക്കോട്ടിക്കര കളപ്പുരസ്കറിയ അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകനാണ്. പാവങ്ങളെ സഹായിക്കാനുള്ള നല്ല മനസ്സിന്റെ ഉടമ. ആള് ജന്മിയാണെങ്കിലും അതൊന്നും പ്രവൃത്തിയിലും ചിന്തയിലും ഇല്ലായിരുന്നു. ഒരു നാടിന്റെ വിളക്ക്. അതേ സ്വഭാവക്കാരിയായിരുന്നു ഭാര്യ റോസയും. ആ ഗുണം മക്കൾക്കും കിട്ടാതിരിക്കുമോ? 11 മക്കളാണ് ഈ ദമ്പതികൾക്ക്. 25 ഏക്കർ ഭൂമിയുടെ ഉടമയും സമ്പന്നനുമാണെന്ന ചിന്തയില്ലാതെയാണ് സ്കറിയ മക്കളെ വളർത്തിയതും. മക്കൾക്കും പാവങ്ങളോട് കരുണയും സ്നേഹവും ഉണ്ടായി. സ്കറിയയുടെ 7-ാമത്തെ മകളാണ് ലൂസി, സിസ്റ്റർ ലൂസി കളപ്പുര. പാവങ്ങളെ സഹായിക്കുക, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന ചിന്ത ചെറുപ്പത്തിലെ ലൂസിയിലും പ്രകടമായിരുന്നു. ലൂസി കത്തോലിക്ക സഭയുടെ കണ്ണിലെ കരടാണ്. പക്ഷേ അവർ പൊരുതുകയാണ്. സഭയിലെ അനീതിക്കെതിരെ, പുരോഹിതന്മാരുടെ വഴിവിട്ട ചിന്തയ്ക്കും പ്രവർത്തിക്കുമെതിരെ. യേശുക്രിസ്തു അനീതിക്കെതിരെയാണ് പോരാടിയത്. അതുതന്നെയാണ് താനും ചെയ്യുന്നതെന്ന് പറയുന്ന സിസ്റ്റർ ലൂസി കേരളകൗമുദിയോട് സംസാരിക്കുന്നു. സിസ്റ്റർ ലൂസി കളപ്പുരയോടുള്ള ചോദ്യം: സമ്പന്ന കുടുംബത്തിൽ നിന്നും എങ്ങനെ മഠത്തിലെത്തി? ഈ ചോദ്യത്തിന് ലൂസി കളപ്പുരയ്ക്കൽ നൽകിയ മറുപടി ഇങ്ങനെയാണ്: അതൊരു ദൈവവിളിയായിരുന്നു. പണ്ടൊക്കെ ഒരു കുടുംബത്തിൽ കുറെ മക്കളുണ്ടാകും. പട്ടിണിയും ദാരിദ്ര്യവും കൂടിയാകുമ്പോൾ പലരും പെൺകുട്ടികളെ മഠത്തിലേക്കും ആൺകുട്ടികളെ വൈദിക പഠനത്തിനും അയക്കും. പക്ഷേ എന്റേത് ശരിക്കും ദൈവവിളി തന്നെയായിരുന്നു. കന്യാസ്ത്രീയാകണമെന്ന ചിന്ത ചെറുപ്പത്തിലേ ഉണ്ടായി. ചോദ്യം, പഠനം, മറുപടി: LP മുതൽ ഹൈസ്കൂൾ വരെ കരിക്കോട്ടക്കരി സെന്റ് തോമസ് ഹൈസ്കൂളിൽ, പ്രീഡിഗ്രി കൂത്തുപറമ്പ് സെന്റ് മേരീസ് കോളേജിൽ. അവിടെ വച്ചാണ് കന്യാസ്ത്രീയാകണമെന്ന മോഹമുണ്ടായത്. കൂടെ പഠിച്ചവരിൽ ഏതാനും പേർ കന്യാസ്ത്രീകളായിരുന്നു. അവരിൽ നിന്ന് നല്ലതും ചീത്തയും നേരിട്ടറിഞ്ഞു. 1985 മെയ്യിൽ കന്യാസ്ത്രീയായി. മാനന്തവാടിയിലെ ദ്വാരകയിലും പഠിക്കാൻ അവസരം ലഭിച്ചു. കോഴിക്കോട് മലാപ്പറമ്പ് കമ്മ്യൂണിറ്റിയിൽ ഒരു വർഷം പ്രവർത്തിച്ചു. മഠത്തിൽ നിന്നുകൊണ്ട് തന്നെ BSc മാത്സിന് നിർമ്മലഗിരി കോളേജിൽ പഠിച്ചു. മൈസൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിൽ ഹാസൻ ജില്ലയിലായിരുന്നു BEd. ഇതിനിടെ ബാംഗ്ലൂർ ധർമ്മാരാമിൽ തിയോളജി പഠിക്കാൻ പോയി. BEd കഴിഞ്ഞ ഉടൻ ദ്വാരകാ മഠത്തിൽ നിന്ന് രാജസ്ഥാനിലെ രൂപതയുടെ ഒരു സ്കൂളിലേക്ക് അയച്ചു. ഗോവാക്കാരനായ മാനേജർ അച്ഛന്റെ പെരുമാറ്റം നല്ലതായിരുന്നില്ല. ഇതിനെതിരെ പ്രതികരിക്കേണ്ടി വന്നു. അവിടെ നിൽക്കാൻ പറ്റില്ലെന്ന അവസ്ഥയായി. നാട്ടിൽ നിന്നും പ്രൊവിൻഷ്യൽ സിസ്റ്റർ വന്നപ്പോൾ മാനേജർ അച്ഛന്റെ ശല്യത്തെക്കുറിച്ച് പരാതി പറഞ്ഞു. അങ്ങനെ നാട്ടിലേക്ക് മടക്കി. എന്നാൽ വീണ്ടും രാജസ്ഥാനിലേക്ക് പോകേണ്ടി വന്നു. ഒരു വർഷം അവിടെ നിന്നു. ഇതിനിടെ രാജസ്ഥാനിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടി. ഇത് മറ്റ് കന്യാസ്ത്രീകൾക്ക് രസിച്ചില്ല. ഇതിനിടയിലാണ് ദ്വാരക സേക്രഡ് ഹാർട്ട് സ്കൂളിൽ ഒഴിവ് വന്നത്. 1996 ഫെബ്രുവരി 16 ദ്വാരകയിൽ ചേർന്നു. കുട്ടികളുടെയും അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും നാട്ടുകാരുടെയും സ്നേഹം നേടാനായി. ചോദ്യം, വിദ്യാലയത്തിൽ നിന്നും ശിക്ഷാ നടപടി ഉണ്ടായെന്ന് കേട്ടല്ലോ. മറുപടി, മാനേജ്മെന്റ് വിദ്യാലയത്തിൽ KER മറികടന്ന് ഹെഡ്മിസ്ട്രസിനെ നിയമിച്ചതിനെ എതിർക്കേണ്ടി വന്നു. സീനിയോറിറ്റി ഉള്ളവരെ മാറ്റി നിർത്തുന്ന നിയമനത്തെ എതിർത്തത് വൈദികർക്കും സഭയ്ക്കും ഇഷ്ടമായില്ല. ഹെഡ്മിസ്ട്രസും എനിക്കെതിരെ തിരിഞ്ഞു. എനിക്ക് പഠിപ്പിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു. 2016 നവംബർ 1 എന്നെ ജോലിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. എന്നാൽ കുട്ടികളും രക്ഷിതാക്കളും എനിക്ക് വേണ്ടി ശബ്ദിച്ചു. അവർ സമരവുമായി രംഗത്ത് വന്നു. സമരം ചെയ്ത കുട്ടികളെ മാനേജ്മെന്റ് ഭീഷണിപ്പെടുത്തി. എന്നെ ഒതുക്കുകയായിരുന്നു ലക്ഷ്യം. ഇതിനെതിരെ DEO പരാതി നൽകി. അന്വേഷണം നടന്നു. കുറ്റക്കാരിയല്ല എന്ന് കണ്ട് സസ്പെൻഷൻ അസാധുവാക്കി. അന്നു മുതൽ മാനേജ്മെന്റിന്റെയും രൂപതയുടെയും കണ്ണിലെ കരടായി. മാനേജ്മെന്റ് ഹൈക്കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ നൽകി. അഭിഭാഷകനില്ലാതെ ഞാൻ കേസ് വാദിച്ച് ജയിച്ചു. സസ്പെൻഷൻ നടപടി പിൻവലിക്കേണ്ടി വന്നു. മാനന്തവാടി രൂപത മെത്രാൻ പോലും അന്ന് എന്നോട് നീതി കാണിച്ചില്ല. ഒഴിഞ്ഞു പൊയ്ക്കൂടെ എന്നാണ് മെത്രാൻ ചോദിച്ചത്. ഇതാണോ ഒരു പിതാവിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടത്? ചോദ്യം, ഇപ്പോഴത്തെ വിവാദത്തിന് കാരണം? മറുപടി, അതൊരു തുടർച്ചയാണ്. അനീതിക്കെതിരെയുള്ള എന്റെ നിരന്തരമായ ഇടപെടലുകൾ. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെയുള്ള സമരത്തിൽ ഞാൻ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. മാധ്യമങ്ങളെ കണ്ടു. TV ചർച്ചയിൽ പങ്കെടുത്തു. ഉള്ളത് വെട്ടിത്തുറന്നു പറഞ്ഞു. ഇത് സഭയ്ക്ക് രസിച്ചില്ല. ഇതേപോലെയുള്ള തോന്യാസങ്ങൾ രൂപതയിലും നടന്നില്ലേ? ഫാദർ റോബിൻ വടക്കുംചേരി ചെയ്ത തെറ്റും മറച്ചു വയ്ക്കാനല്ലേ രൂപത ശ്രമിച്ചത്? ഇന്നയാൾ ജയിലിലാണ്. ഇതിനെ എതിർക്കാൻ എത്ര പേർ രംഗത്ത് വന്നു? ആരും വരില്ല. എല്ലാവർക്കും പേടിയാണ്. ശബ്ദിച്ചാൽ മൂലക്കിരുത്തും. ചോദ്യം, മഠങ്ങളിൽ നടക്കുന്നത് അങ്ങാടിപ്പാട്ടാകുന്നുണ്ടല്ലോ. മറുപടി, ലൈംഗികത എന്നാൽ മനുഷ്യന്റെ ജീവശാസ്ത്രപരമായ ആവശ്യമാണ്. വൈദികർക്കും കന്യാസ്ത്രീകൾക്കും ഇത് പൂർണമായും ഒഴിച്ചുകൂടാൻ പറ്റുന്നതല്ല. പദവി പല വൈദികരും ദുരുപയോഗം ചെയ്യുന്നു. മനഃപൂർവം വൈദികർ ഇതിനുള്ള സാഹചര്യമൊരുക്കുന്നു. എന്തിനിവർ കന്യാസ്ത്രീ മഠങ്ങളിൽ കയറിയിറങ്ങുന്നു? അവരുടെ ദേഷ്യവും വിചാരങ്ങളും വികാരങ്ങളും തീർക്കേണ്ട സ്ഥലമാണോ മഠങ്ങൾ? അവർക്ക് മഠങ്ങളിൽ നിന്നു തന്നെ ഭക്ഷണം വേണമെന്ന് എന്തിനു നിർബന്ധം പിടിക്കണം? ബിഷപ്പുമാർക്കും മദർ പ്രൊവിൻഷ്യലുകൾക്കും ജനറൽമാർക്കും അവരുടെ കോൺഗ്രിഗേഷനുകളിലെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി അറിയാം. സഭയിൽ തെറ്റുകൾ കുറയ്ക്കണമെങ്കിൽ ഇത്തരക്കാർക്ക് വിവാഹിതരാവാൻ അനുവാദം കൊടുക്കുന്നതാണ് നല്ലത്. ബ്രഹ്മചര്യം പാലിച്ചുകൊണ്ട് സാമൂഹ്യ സേവനത്തിലും ശുശ്രൂഷയിലും മുഴുകി നിൽക്കുന്ന എന്നെപ്പോലുള്ളവർക്ക് ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കാനാവില്ല. ഫ്രാങ്കോമാരും റോബിൻമാരും ഉണ്ടാകുന്നത് എതിർപ്പ് കുറയുന്നതുകൊണ്ടാണ്. മഠങ്ങളിൽ നിന്നും കനത്ത തോതിൽ ശബ്ദമുയർന്നു വരണം. ചോദ്യം: വ്രതങ്ങൾ തെറ്റിക്കുന്നവർ സഭയിലുണ്ടോ? മറുപടി: ദാരിദ്ര്യം, അനുസരണം, ബ്രഹ്മചര്യം എന്നിങ്ങനെ മൂന്ന് വ്രതങ്ങളാണ് ഞങ്ങൾ എടുക്കുന്നത്. എറണാകുളത്തെ സമരപ്പന്തലയിൽ പോയത് സഭയ്ക്ക് ഇഷ്ടമായില്ല. അനുവാദം ചോദിച്ചാൽ തരില്ല എന്നറിയാം. പിന്നെ ഭക്തിഗാനങ്ങൾ അടങ്ങിയ സീഡി ഇറക്കി. കാവ്യരൂപത്തിലുള്ള ചിന്താശകലങ്ങൾ ഉൾക്കൊള്ളിച്ച് സ്നേഹമഴയിൽ എന്നൊരു പുസ്തകം എഴുതി. ഇതും സഭയ്ക്ക് ഇഷ്ടമായില്ല. ഞാൻ സഭയുടെ സ്വത്താണ്. അധ്യാപക ജോലി ചെയ്ത് കിട്ടുന്ന വേതനവും സഭയ്ക്ക് തന്നെയാണ് നൽകുന്നത്. സഭയുടെ സ്വത്തെടുത്തിട്ട് തന്നെയാണ് ഇതൊക്കെ ഞാൻ ചെയ്തത്. 2017 ഡിസംബർ മുതൽ വേതനം ഞാൻ സഭയ്ക്ക് നൽകിയിട്ടില്ല. അതുപയോഗിച്ചാണ് ഡ്രൈവിംഗ് പഠിച്ചതും കാറ് വാങ്ങിയതും പുസ്തകരചന നടത്തുന്നതും. സഭയുടെ സ്വത്തിൽ എനിക്കും അവകാശമുണ്ട്. അത് പ്രേക്ഷിത പ്രവർത്തനത്തിനാണ്. സഭയുടെ ശുശ്രൂഷ പ്രവർത്തനമാണ് നടത്തുന്നത്. കാർ വാങ്ങിയതും സഭയുടെ പ്രവർത്തനത്തിന് തന്നെ. അത് അനുസരണക്കേടല്ല. ചോദ്യം: മഠത്തിലെ പിൻവാതിലുകൾ പറയുന്ന സത്യം എന്താണ്? മറുപടി: നോബിൾ വിശേഷിപ്പിച്ച് മാധ്യമപ്രവർത്തകർ കയറിയിറങ്ങിയ പിൻവാതിലുകൾ വികാരി അച്ഛന്മാർ കയറിയിറങ്ങുന്ന വാതിലുകളാണ്. അതിലൂടെ ആരൊക്കെ എപ്പോഴൊക്കെ കയറിയിറങ്ങിയിട്ടുണ്ടെന്ന് എവിടെ വേണമെങ്കിലും ഞാൻ പറയാം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് 2017 ആലഞ്ചേരി പിതാവിനും മാനന്തവാടി രൂപത മെത്രാൻ ജോസ് പൊരുന്നേടത്തിനും രണ്ടു തവണ കത്ത് നൽകി. വൈദികർ മഠത്തിൽ വന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ മാറ്റണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. ചോദ്യം: മഠത്തിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നാൽ? മറുപടി: ഇവിടെ ഈ മണ്ണിൽ തന്നെ ജീവിക്കും. അതും കന്യകയായി തന്നെ. വയനാട് എന്റെ ജീവന്റെ ഭാഗമാണ്. സാമൂഹ്യ പ്രവർത്തനമാണ് എനിക്കറിയാവുന്ന ജോലി. ജാതിയും മതവും നോക്കാതെ ഞാനത് ഇന്ന് വരെ നന്നായി നടത്തി. ഇവർ നടത്തുന്ന കൊള്ളരുതായ്മകൾ എനിക്ക് ഇനിയും പറയേണ്ടി വരും. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, 54 വയസ്സായ എന്നെ ഇവിടെ നിന്നും വിളിച്ചുകൊണ്ട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞ് 84 വയസ്സുള്ള എന്റെ അമ്മ റോസമ്മയെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. പുറത്താക്കിയാലും ഈ വസ്ത്രം ഞാൻ സൂക്ഷിക്കും. അത് തട്ടിപ്പറിച്ചാലും എനിക്ക് തയ്ക്കാനറിയാം. ചോദ്യം: ചുരിദാർ ഇടുന്നതാണല്ലോ മറ്റൊരു വിഷയം. മറുപടി: പുരോഹിതന്മാർക്ക് എന്തുമാകാം. ജീൻസും ടീഷർട്ടും ഇട്ട് ചെത്തി നടക്കാം. സിനിമാ തിയേറ്ററിൽ പോയി സിനിമ കാണാം. സിസ്റ്റേഴ്സിന് ഇതൊന്നും പാടില്ല. ഇതെന്ത് നീതി? എനിക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. മൂടിപ്പുതച്ചുള്ള ഈ വസ്ത്രം സ്ഥിരമായി ധരിക്കാൻ പറ്റില്ല. അക്കാര്യം പറഞ്ഞുകൊണ്ട് രൂപതയ്ക്ക് പലതവണ കത്തെഴുതി. ശരീരത്തിൽ ഒരുതരം ചൂട് അനുഭവപ്പെടും. അത് അസ്വസ്ഥതയുണ്ടാക്കുന്നു. മുടികൊഴിച്ചിൽ വരുന്നു. മഴക്കാലത്തും അതിശൈത്യകാലത്തും ഇതിനെയൊക്കെ ചെറുക്കാൻ ശരീരമാസകലം വസ്ത്രങ്ങൾ എല്ലാവരും ധരിക്കുന്നുണ്ടല്ലോ. എന്നാൽ ചൂട് കാലത്ത് അടിവസ്ത്രങ്ങൾ ഒഴിവാക്കുന്നവരും ഇവിടെ ഇല്ലേ? അത് പാടില്ലെന്നാണ് സഭയുടെ കണ്ടുപിടുത്തം. ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകുമ്പോൾ ശരീരത്തിൽ മുഴുവൻ വസ്ത്രങ്ങളും ധരിച്ചാണോ കൊണ്ടുപോകുന്നത്? രഹസ്യഭാഗങ്ങളിൽ എന്തെങ്കിലും രോഗം വന്നാൽ അത് ഡോക്ടർമാരെ കാണിച്ചു കൊടുക്കണ്ടേ? എങ്കിലേ രോഗം എന്താണെന്നറിയാനും ചികിത്സിക്കാനും പറ്റൂ. FCCയുടെ വസ്ത്രം ധരിച്ചല്ലോ ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോകുന്നത്. സഭയ്ക്ക് ഇതിനൊന്നും മറുപടിയില്ല. ഇത് കാട്ടുനീതിയാണ്. ചോദ്യം: ഇപ്പോൾ മഠത്തിൽ നിരീക്ഷണമുണ്ടോ? മറുപടി: പണ്ടൊക്കെ മഠങ്ങളിൽ താമസിക്കുന്ന ഞങ്ങളെ നിരീക്ഷിക്കാൻ ദൈവത്തിന്റെ കണ്ണുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നതും. എന്നാൽ ഇന്ന് എന്നെ നിരീക്ഷിക്കാൻ എന്റെ മഠത്തിൽ CCTV ക്യാമറകൾ നിറഞ്ഞിരിക്കുന്നു. ഏതാനും മാസങ്ങൾക്ക് മുൻപ് വരെ അത് 11 എണ്ണമായിരുന്നു. എന്നാൽ എന്നെ മഠത്തിൽ പൂട്ടിയിട്ടതിനു ശേഷം 14 വർദ്ധിച്ചു. ചോദ്യം: ജീവചരിത്രം എഴുതുന്നുണ്ടെന്ന് കേട്ടു. മറുപടി: അതിന്റെ പണിപ്പുരയിലാണ്. എനിക്ക് എല്ലാം തുറന്നു പറയണം. ചിലപ്പോൾ അത് പലർക്കും പൊള്ളും. എഴുതിയ ഭാഗങ്ങൾ ഞാനൊരു ഓൺലൈൻ മാധ്യമത്തിന് ഈയിടെ കൈമാറി. അത് കൈമാറാൻ വേണ്ടി ഇവരെ വിളിച്ചുവരുത്തിയതിനാണ് പിൻവാതിലിലൂടെ ഞാൻ മാധ്യമപ്രവർത്തകരെ കയറ്റിയെന്ന് ഫാദർ നോബിൾ വിളിച്ചു പറഞ്ഞത്. എന്നെ അപമാനിക്കുക വഴി രൂപതയെ പോലും അപമാനിക്കുന്ന തരത്തിലേക്കല്ലേ കാര്യങ്ങൾ പോയത്? ഇതിന് അയാൾ ശിക്ഷിക്കപ്പെടണം. അതിന് ഏതറ്റം വരെയും ഞാൻ പോകും. വൈദികനാണെന്ന് കരുതി എന്തും വിളിച്ചു പറയാമെന്ന തോന്നൽ പാടില്ല. മഠത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന സിസ്റ്റേഴ്സ് വലിയ കുഴപ്പക്കാരായിരുന്നില്ല. എന്നാൽ ഈയിടെയായി 4 സിസ്റ്റേഴ്സിനെ ഇവിടേക്ക് അയച്ചിട്ടുണ്ട്. എനിക്കിവിടെ സ്വാതന്ത്ര്യവും ഇല്ല. മാനസികമായി പീഡിപ്പിക്കുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും വിളിക്കില്ല. ഒരു വാക്ക് പോലും സംസാരിക്കില്ല. മഠത്തിൽ സംസാരിക്കാതെ ഒറ്റയ്ക്കിരിക്കേണ്ടി വരുന്നു. എന്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്റെ ചാച്ചൻ സത്യത്തിനു വേണ്ടി നിലകൊണ്ട വ്യക്തിയായിരുന്നു. അദ്ദേഹം 1993 മരിച്ചു. എനിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ പ്രവഹിക്കുന്നു. സഭയിലെ കൊള്ളരുതായ്മകൾ അത്രയേറെയാണെന്ന് ഇതിൽ നിന്നു തന്നെ വ്യക്തം. മനുഷ്യർ ഒന്നാണ്. അവിടെ വേർതിരിവ് പാടില്ല. മനുഷ്യൻ എന്ന പദവും ഈ രൂപവും ഒന്നാണ്. അതിനടിയിലെ വരാവോ എല്ലാം കുട്ടികളുടെ മനസ്സിലേക്ക് അത് ആഴ്ന്നിറങ്ങണം. പുതിയ 4 കൽപ്പനകൾ എനിക്ക് തന്നിട്ടുണ്ട്. അത് തെറ്റിച്ചാൽ അപ്പീലിന്റെ റിസൾട്ട് വരാനൊന്നും നോക്കില്ല എന്നും കൽപ്പനയിൽ പറയുന്നു.